2024 ഏപ്രിൽ 19 വെള്ളി. ഇന്ന് 1199 മേടമാറ്. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മോക്ക് പോളിൽ വോട്ട് ബി ജെ പിക്കെന്ന പരാതി പരിശോധിക്കണമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് കേന്ദ്രം പരിശോധിക്കാൻ നടത്തിയ മോക്ക് പോളിൽ വോട്ടുകൾ തെറ്റായി ബി ജെ പിക്ക് പോയെന്ന പരാതിയെക്കുറിച്ച് പരിശോധിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. എന്നാൽ ആരോപണം തെറ്റാണെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ മറുപടി നൽകി. വോട്ടിംഗ് യന്ത്രത്തിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ, അതായത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, പൂർണ്ണമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ വാദത്തിനിടെയാണ് ഹർജിക്കാരുടെ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം ഉന്നയിച്ചത്. LDFും UDFും ഉന്നയിച്ച പരാതി സംബന്ധിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുടർന്നാണ് ഇക്കാര്യം പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ മനീന്ദർ സിംഗിനോട് കോടതി നിർദ്ദേശിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിൽ ബുധനാഴ്ച നടന്ന മോക്ക് പോളുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നത്. 4 യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ തെറ്റായി ബി ജെ പിക്കാണ് ലഭിക്കുന്നതെന്നാണ് UDFിൻ്റെയും LDFിൻ്റെയും തിരഞ്ഞെടുപ്പ് ഏജൻറ്റുമാർ പരാതിപ്പെട്ടത്. കലക്ടർമാർക്ക് അത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ചിഹ്നം മറ്റ് ചിഹ്നങ്ങളെക്കാൾ ചെറുതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന പരാതിയും അവർ ഉന്നയിച്ചു. എന്നാൽ ഈ പരാതി തെറ്റാണെന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് എം കൗളും കാസർഗോഡ് കലക്ടർ കെ ഇമ്പശേഖറും പറഞ്ഞു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ കപ്പലിലെ മലയാളി യുവതി നാട്ടിലെത്തി. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള കപ്പലിലെ മലയാളി ഉദ്യോഗസ്ഥ ആൻറ്റസ ജോസഫ് നാട്ടിലെത്തി. ദിവസങ്ങൾ നീണ്ട ആശങ്കയുടെ ഒടുവിൽ ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ദോഹയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. രാത്രി 7:30 കോട്ടയം കൊടുങ്ങൂരിലെ പുതിയ വീട്ടിലെത്തി. സ്ത്രീ എന്ന പരിഗണനയിലാണ് മോചനം വേഗത്തിലായതെന്ന് ആൻറ്റസ പറഞ്ഞു. ഇറാൻ അധികൃതർ ആദ്യം തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലും അവിടെ നിന്ന് ടെഹ്റാനിലും എത്തിച്ചു. 17 ഖത്തറിലെ ദോഹയിലെത്തി. കപ്പലിൽ ഇനി 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരുണ്ട്. വയനാട് മാനന്തവാടി സ്വദേശി PV ധനേഷ്, കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് കേരളശ്ശേരി സ്വദേശി എസ് ഉമേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ. ഇസ്രായേലുമായുള്ള സംഘർഷത്തിനിടെ ഒമാന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് 13 ഇറാൻ കമാൻഡോകൾ MSC Aries പിടിച്ചെടുത്തത്. ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിൻ്റെ കമ്പനിക്ക് ബന്ധമുള്ള കപ്പലാണ് ഇത്. ട്രെയിനി ജീവനക്കാരിയാണ് ആൻറ്റസ. 1 വർഷം മുൻപാണ് മുംബൈയിലെ MSC Shipping കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. പരിശീലനത്തിൻ്റെ ഭാഗമായി 9 മാസം മുൻപാണ് ഏരീസിൽ എത്തിയത്. UAE കെടുതികൾ തുടരുന്നു. മഴക്കെടുതിയിൽ ഉലഞ്ഞ ജീവിത താളം തിരികെ പിടിച്ച UAE. വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. മെട്രോ സർവീസും ഭാഗികമായി ആരംഭിച്ചു. വെള്ളക്കെട്ട് ഒഴിവായ പ്രദേശങ്ങളിലേക്ക് ബസ്സുകളും ഓടിത്തുടങ്ങി. അതേസമയം ഫ്ലാറ്റുകളുടെ താഴത്തെ നിലയിൽ കയറിയ വെള്ളം 3 ദിവസവും ഇറങ്ങിയിട്ടില്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ടും വൈദ്യുതിയും ശുദ്ധജലമില്ലാതെയും കുരുങ്ങിയവരുടെ ജീവിതം സാധാരണ നിലയിലായിട്ടില്ല. മഴ മാറി വെയിലായതോടെ ചൂട് വർദ്ധിച്ചതും സാഹചര്യം വഷളാക്കുന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ച കടകളും ഹോട്ടലുകളും തുറന്നിട്ടില്ല. അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് സൂപ്പർ മാർക്കറ്റുകളിൽ തിരക്കുണ്ട്. ഫ്ളാറ്റുകളിൽ കുടുങ്ങിയവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി. ഇതിനായി ഹോട്ടലുകളും സ്കൂളുകളും കെട്ടിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഫ്ളാറ്റുകളിൽ തന്നെ കഴിയുന്നവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകാനും സന്നദ്ധ പ്രവർത്തകർ മുന്നിലുണ്ട്. മലയാളികളുടെ നേതൃത്വത്തിലുൾപ്പെടെ 100 സന്നദ്ധ സംഘടനകൾ സർക്കാരുമായി സഹകരിച്ച് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. വലിയ മോട്ടോറുകൾ എത്തിച്ച് ടാങ്കറുകളിലേക്ക് പമ്പ് ചെയ്താണ് വെള്ളക്കെട്ട് നീക്കുന്നത്. ഒട്ടേറെ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ ടാങ്കറുകൾക്കും മോട്ടോറുകൾക്കും ക്ഷാമം നേരിടുന്നു. പ്രധാന റോഡുകളുടെ പല ഭാഗവും ഇപ്പോഴും വെള്ളത്തിലായതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. സർവീസ് റോഡുകളിലും മറ്റും വെള്ളക്കെട്ട് മാറിയിട്ടില്ല. വെള്ളം കയറി തകരാറിലായതിനെ തുടർന്ന് വഴിയിൽ ഉപേക്ഷിച്ച വാഹനങ്ങളുടെ നീണ്ട നിരയാണ് മിക്ക റോഡുകളിലും. അതേസമയം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ 3 ടെർമിനലുകളും യാത്രക്കാരെ പ്രവേശിപ്പിക്കാൻ ആരംഭിച്ചു. ദുബായ് വിമാന കമ്പനികളായ എമിറേറ്റ്സും ഫ്ലൈ ദുബായിയും നിർത്തിവെച്ച സർവീസ് പുനരാരംഭിച്ചു. ദുബായിലെ മക്തൂം വിമാനത്താവളത്തിൽ ചൊവ്വാഴ്ച ഇറക്കിയ കോഴിക്കോട് നിന്നുള്ള യാത്രക്കാരെ ഇന്നലെ രാവിലെ ദുബായ് വിമാനത്താവളത്തിലെത്തിച്ചു. ജനസംഖ്യയിലൊന്നാമത് ഇന്ത്യ തന്നെ. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 3 വർഷം അധികം ജീവിക്കുന്നു. വിവരങ്ങൾ UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടിൽ. ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സ്, സ്ത്രീകളുടേത് 74. ലോക ജനസംഖ്യാ സ്ഥിതി വ്യക്തമാക്കുന്ന പുതിയ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടിലാണ് ഈ വിവരം. ഇന്ത്യൻ ജനസംഖ്യയിൽ 24% പേർ 14 വയസ്സിന് താഴെയുള്ളവരാണ്. 10-19 പ്രായക്കാർ 17%, 10-24 വയസ്സുകാർ 26% പേരുണ്ട്. 15-64 വയസ്സുകാരായ 68% പേരുണ്ട്. 7% പേർ 65 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരാണെന്നും റിപ്പോർട്ടിലുണ്ട്. 144.17 കോടി മനുഷ്യരുമായി ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ തുടരുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 142.5 കോടി ജനങ്ങളുള്ള ചൈനയാണ് രണ്ടാമത്. ഫലപ്രദമായ ആരോഗ്യ പരിരക്ഷ വഴി പ്രസവാനന്തര മരണനിരക്ക് കുറഞ്ഞെങ്കിലും ചില ആശങ്കകൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ 640 ജില്ലകളിൽ 3 മാത്രമാണ് പ്രസവാനന്തര മരണനിരക്ക് കുറയ്ക്കുന്നതിനുള്ള സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിച്ചത്. ലക്ഷം പ്രസവത്തിൽ 70 എന്നതാണ് സുസ്ഥിര വികസന ലക്ഷ്യത്തിൻ്റെ തോത്. അരുണാചൽ പ്രദേശിലെ തിരപ്പ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണനിരക്ക്. 100,000 പ്രസവത്തിൽ 1671. OTC മരുന്ന് നയം ചുമ, ജലദോഷം, പനി മരുന്ന് സാധാരണ കടകളിൽ ലഭിച്ചേക്കും. ചുമ, ജലദോഷം, പനി തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ സാധാരണ കടകളിൽ ലഭ്യമാക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി പരിശോധിക്കുന്നു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകുന്ന തരം മരുന്നുകളുടെ, അതായത് ഓവർ ദ കൗണ്ടർ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കുന്ന അതുൽ ഗോയൽ സമിതിയാണ് ഇക്കാര്യത്തിൽ ആലോചന നടത്തുന്നത്. മരുന്നിൻ്റെ സ്വഭാവം, സുരക്ഷ, ലഭ്യത, ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത എന്നിവ അടിസ്ഥാനമാക്കി പ്രാഥമിക പട്ടിക തയ്യാറാക്കി. US മറ്റും ജനറൽ സ്റ്റോറുകളിൽ ഇത്തരം മരുന്നുകളുണ്ട്. ഈ വർഷം ആദ്യമാണ് ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറൽ അതുൽ ഗോയലിനെ സമിതി അധ്യക്ഷനായി നിയമിച്ചത്. വോട്ടിംഗ് യന്ത്രം കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശം, ആശങ്കകൾ നീക്കണം. വേണ്ടാത്ത സംശയവും വിമർശനവും വേണ്ടെന്നും കോടതി. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും ഒഴിവാക്കണമെന്നും ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ലെന്ന തോന്നൽ വോട്ടർമാരിൽ സൃഷ്ടിക്കാൻ പാടില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വോട്ടിംഗ് യന്ത്രത്തിലെ VVPAT സ്ലിപ്പുകൾ, അതായത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, പൂർണ്ണമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ വിധി പറയാൻ മാറ്റിക്കൊണ്ടാണ് ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ നിരീക്ഷണം. EVMന്റെ പ്രവർത്തനവും സുരക്ഷയും സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടിയ കോടതി തിരഞ്ഞെടുപ്പിന് പവിത്രത വേണമെന്നും വ്യക്തമാക്കി. അതേസമയം എല്ലാറ്റിനെയും വിമർശിക്കുകയും സംശയിക്കുകയും ചെയ്യരുതെന്ന് ഹർജിക്കാരോട് കോടതി പറഞ്ഞു. കമ്മീഷൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കണമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. വോട്ടെടുപ്പിനായി 17 ലക്ഷത്തോളം VVPAT മെഷീനുകളുണ്ടെന്നും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. അവയെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിട്ടില്ല. VVPATൽ സോഫ്റ്റ്വെയറില്ല. പ്രിൻ്ററിൻ്റെ സ്വഭാവമുള്ളൊരു മെഷീൻ മാത്രമാണ് അത്. ഓരോ മണ്ഡലത്തിലേക്കും പോകുന്ന മെഷീൻ ഏതെന്ന കാര്യമോ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന ബട്ടൺ ഏതായിരിക്കുമെന്നോ നിർമ്മാതാവിനെ അറിയില്ലെന്നും കമ്മീഷൻ വിശദീകരിച്ചു. ബസ്തർ ഇന്ന് വോട്ട് ചെയ്യും. മാവോയിസ്റ്റ് വേട്ട കഴിഞ്ഞ് 3 മാത്രം. ബസ്തർ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ട കഴിഞ്ഞ് 3 തിരഞ്ഞെടുപ്പ് നടത്താൻ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന മണ്ഡലങ്ങളിലൊന്നായ ബസ്തർ ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും. 29 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാസേന ചൊവ്വാഴ്ച വധിച്ചത്. അതിനു പിന്നാലെ നടക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ തീയാണ്. ഛത്തീസ്ഗഡിലെ 11 മണ്ഡലങ്ങളിൽ ബസ്തർ മാത്രമാണ് ഇന്ന് ബൂത്തുകളിലെത്തുന്നത്. കഴിഞ്ഞ 3.5 79 മാവോയിസ്റ്റുകളെയാണ് ഛത്തീസ്ഗഡിൽ വധിച്ചത്. അതിനു മുൻപുള്ള 2 കൊല്ലപ്പെട്ടത് 54 പേരാണ്. സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഏറെ വ്യത്യാസമാണ് ബസ്തറിലേത്. സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിലെവിടെയും ഓടിച്ചെല്ലാനാവില്ല. പോലീസ് ക്ലിയറൻസ് ഉള്ള മേഖലകളിൽ മാത്രമേ പ്രചാരണം അനുവദിക്കൂ. 4 മുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബസ്തറിൽ മാവോയിസ്റ്റുകൾ സ്ഫോടനം നടത്തിയിരുന്നു. 19 ലോക കരൾ ദിനം. നിശബ്ദ ശത്രുവായ ഫാറ്റി ലിവർ ഇന്ന് പ്രായമായവരിലും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. വ്യായാമം, ഭക്ഷണ നിയന്ത്രണം തുടങ്ങിയവയിലൂടെ ഈ രോഗാവസ്ഥയെ ഒരു പരിധിവരെ ഒഴിവാക്കാം. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ ഉപരോധവുമായി US UK. ഇസ്രായേലിൽ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ എൻജിൻ നിർമ്മാതാക്കൾ ഉൾപ്പെടെ US UK ഉപരോധം ഏർപ്പെടുത്തി. ഈ മാസം 13 ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറെടുപ്പ് തുടരുന്നത് മധ്യപൂർവ്വ ദേശത്ത് യുദ്ധഭീതി ശക്തമാക്കി. ഇറാൻ്റെ ഡ്രോൺ മിസൈൽ വ്യവസായവുമായി ബന്ധപ്പെട്ട 16 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് ഉപരോധം. കൂടുതൽ ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുകയാണ് ഉപരോധം ലക്ഷ്യമിടുന്നതെന്ന് US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ പറഞ്ഞു. സിറിയ, ജോർദാൻ, യമൻ എന്നിവിടങ്ങളിലെ ഇസ്രായേൽ വിരുദ്ധ സംഘടനകൾക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് ഉപരോധം. US മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ സംയമനം കാട്ടുന്നുണ്ടെങ്കിലും ഇറാന് തിരിച്ചടി നൽകാൻ അവസരം പാർക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട്. ഗാസയിലെ നിശ്ചിത കേന്ദ്രങ്ങളിൽ അവർ ആക്രമണം തുടരുകയാണ്. ശുഭദിനം, നന്ദി.